ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ 10-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വായിക്കുന്നത് സങ്കീർത്തനങ്ങൾ 1, 2, 3 അധ്യായങ്ങളും അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും. സങ്കീർത്തനം 1. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആ ചെരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിരു പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴിയറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. 2-ാം സങ്കീർത്തനം. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചുകൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിക്കുവീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിക്കുവീൻ, വിറയലോടെ ഘോഷിച്ചുല്ലസിക്കുവീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിക്കുവാൻ പുത്രനെ ചുംബിക്കുവീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും, അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. 3-ാം സങ്കീർത്തനം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകർ ആകുന്നു. അവന് ദൈവത്തെങ്കിൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു, അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമരുളുകയും ചെയ്യുന്നു. ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു. എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന 1,000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല. യഹോവേ എഴുന്നേൽക്കണമേ, എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ. നീ എന്റെ ശത്രുക്കളെയൊക്കെയും ചികിട്ടത്തടിച്ചു, നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്തു കളഞ്ഞു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ വരുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അവൻ ദർബയിലും ലുസ്ത്രയിലും ചെന്നു. അവിടെ വിശ്വാസമുള്ളൊരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്യോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവന്റെ അപ്പൻ യവനനായിരുന്നു. അവൻ ലുസ്ത്രയിലും ഇക്കോനിയയിലുമുള്ള സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അവൻ തന്നോടുകൂടെ പോരണം എന്ന് പൗലോസ് ഇച്ഛിച്ചു. അവന്റെ അപ്പൻ യവനൻ എന്ന് അവിടങ്ങളിലുള്ള യഹൂദന്മാർ എല്ലാവരും അറിഞ്ഞിരുന്നതിനാൽ അവരെ വിചാരിച്ച് അവനെ പരിച്ഛേദന കഴിപ്പിച്ചു. അവർ പട്ടണം തോറും ചെന്ന് യെരുശലേമിലെ അപ്പോസ്തലന്മാരും മൂപ്പന്മാരും വിധിച്ച നിർണയങ്ങൾ പ്രമാണിക്കേണ്ടതിന് അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ സഭകൾ വിശ്വാസത്തിൽ ഉറയ്ക്കുകയും എണ്ണത്തിൽ ദിവസേന പെരുകുകയും ചെയ്തു. അവർ ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിതുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. അവർ മുസ്യ കടന്ന് ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമുദ്രാക്കിയിലേക്കും പിറ്റന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പയിലേക്കും ചെന്നു. ഇത് മക്കദോനിയയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതും ആകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി, അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ച് പുഴ വക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയത്തൈര പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്ന പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം, "നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്ത എന്ന് എണ്ണിയിരിക്കുന്നുവെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് പാർക്കുവീൻ" എന്ന് അപേക്ഷിച്ച് ഞങ്ങളെ നിർബന്ധിച്ചു.
ദൈവനാമം മഹത്വപ്പെടുമാറായിട്ട്. ഇന്നത്തെ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ പൗലോസിന്റെ ജീവിതത്തോടുള്ള അനുഭവത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ ഒരു പ്രവർത്തനം കാണുക. ഓരോ സ്ഥലത്തേക്ക് പോകണമെന്ന് അവർ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവരെ വിലക്കുകയും ദൈവവഴിതരെ ദൈവം വിവിധ മുഖാന്തരങ്ങളിൽ കൂടി നമ്മളോട് സംസാരിക്കുന്ന ദൈവം, സ്വപ്നങ്ങളിൽ കൂടി, ദർശനങ്ങളിൽ കൂടി, വചനത്തിൽ കൂടി, ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടി ദൈവം നമ്മോട് സംസാരിക്കുന്ന ദൈവം. എന്നാൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയണമെങ്കിൽ അതിനോടുള്ളൊരു അനുസരണ ഭാവം നമ്മളുണ്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പരാജയങ്ങൾ ദൈവം ഒരു ലക്ഷ്യം തന്നെങ്കിൽ അത് നമ്മുടെ ലക്ഷ്യമായിട്ട് അങ്ങ് ഏറ്റെടുക്കും. നമ്മുടെ ലക്ഷ്യമായിട്ട് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് വഴിയും നമ്മുടേതായി. ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസും കൂടെയുള്ളവരും ദൈവം തിരഞ്ഞെടുത്ത വഴിയിൽ കൂടി നടക്കുന്നതാണ്. അവർ മക്കളിലേക്ക് പോകണമെന്നുള്ളത് ദൈവഹിതമായതുകൊണ്ട് അവരുടെ ഉള്ളിൽ വലിയ ആഗ്രഹമാണ്. അവർ എവിടെയും പോകാൻ തയ്യാറാണ്, എന്തും നേരിടാൻ തയ്യാറാണ്. എന്നാൽ അവർ എവിടെ പോകണമെന്ന് ആലോചിക്കുന്നത്, തീരുമാനിക്കുന്നത് എന്റെ ദൈവം, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ. ഇന്ന് ദൈവം നിന്റെ ഉള്ളിലൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ, നിനക്കത് ബോധ്യമുണ്ടെങ്കിൽ നീ ഹൃദയത്തിൽ ഉറപ്പിച്ചു കൊള്ളുക നിന്നെ നടത്തുന്നത് ദൈവമായി. പലപ്പോഴും നമ്മുടെ വഴികളിൽ നമുക്ക് തേക്കങ്ങൾ സംഭവിക്കാറുണ്ട്, ചിന്താകുഴപ്പങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ നമ്മൾ കുഴയുന്ന അനുഭവങ്ങളിൽ വഴി അതിന് തിരഞ്ഞെടുത്ത് അയച്ചത് ദൈവമാണെങ്കിൽ ദൈവവേദന നിന്നെ നടത്തുവാൻ പ്രാപ്തനായ ഒരു ദൈവമാണ് നിന്നോട് കൂടെ ഉള്ളത്. ഒരു പഴഞ്ചൊല്ലുണ്ട്, അത് ഇപ്രകാരമാണ്: നീ ഇപ്പോൾ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശപ്രകാരമുള്ള സ്ഥലത്താണ്. ആ ഒരു ഉറപ്പ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നീ ധൈര്യപ്പെട്ടുകൊള്ളത് ദൈവം നിന്നെ പറയുന്നു. തിമോത്യോസിനെ പരിച്ഛേദന കഴിപ്പിക്കുന്ന ഒരു പത്രോസ് പൗലോസ് നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ അതൊരു ഉപദേശമല്ല, മറിച്ച് സുവിശേഷം എല്ലായിടങ്ങളിലും എത്തേണ്ടതിനും അവന്റെ വളർച്ചയ്ക്ക് അതൊരു തടസ്സമായി നിൽക്കരുതെന്നുള്ള കാഴ്ചപ്പാടുകൂടി ചെയ്യുമ്പോൾ അതൊരു നന്മയായി. ഓരോ ചുവടും അത് മറ്റുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റിയെന്നോ പറ്റിയില്ലെന്നോ വരാം. എന്നാൽ ദൈവം തിരഞ്ഞെടുത്തു വിടുന്ന പാതകൾ നിന്റെ ജീവിതത്തിൽ ഉന്നത വിജയങ്ങളായിത്തീരും. തിമോത്യോസ് ഇന്നത്തെ ഏറ്റവും വലിയൊരു സുവിശേഷകനും അപ്പസ്തോലിക ശുശ്രൂഷ ചെയ്യുന്നവരുമായി തീർന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ അവനെ തിരഞ്ഞെടുത്ത് അവനെ ദൈവത്തിൻ്റെ ആത്മാവിൽ വഴി നടത്തിയ ഒരു പൗലോസിൻ്റെ കരം. ഇന്ന് നിന്റെ അടുക്കൽ വരുന്ന ജീവിതങ്ങളിൽ ദൈവം നിന്റെ അടുക്കൽ തിരഞ്ഞെടുത്ത് വിട്ടു. ഇന്ന് നീ മുന്നോട്ട് വെക്കുന്ന കാൽച്ചുവടുകൾ, അത് വെക്കേണ്ടതിന് ദൈവം നിന്റെ കാലടികൾക്ക് വിശാലത വരുത്തട്ടെ. നിന്റെ പാതകളെ നിരപ്പാക്കട്ടെ. താഴ്വരകൾ ഉയർന്നും കുന്നുകൾ താണും വരട്ടെ. ദൈവങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.